السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، ബഹുമാന്യരായ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ച, അവിടുന്ന് നബിയായതിന് ശേഷം പങ്കെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ യുദ്ധമാണ് ഉഹദ് യുദ്ധം എന്നത്. മദീനയിൽ മുസ്ലിമീങ്ങളുടെ രാജ്യം പടുത്തുയർത്തപ്പെടുകയും മുസ്ലിമീങ്ങൾ അവിടെ ശക്തിയാർജിക്കുകയും ചെയ്തപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾക്ക് മുന്നിൽ രണ്ട് വഴികളാണ് ഉണ്ടായിരുന്നത്. ഒന്നല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്ക് മടങ്ങുകയും അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുസരിക്കുക എന്നതാണ്. അതല്ലെങ്കിൽ രണ്ടാമത്തെ വഴി അവരുടെ അറബികൾക്കിടയിലുള്ള പ്രതാപം തിരിച്ചെടുക്കാൻ സാധിക്കുന്ന രൂപത്തിൽ, മുസ്ലിമീങ്ങളെ തകർത്ത് കളയുന്ന രൂപത്തിൽ ഒരു വലിയ യുദ്ധത്തിന് വീണ്ടും കോപ്പുകൂട്ടുക എന്നതായിരുന്നു. മുശ്രിക്കുകൾ, ബഹുദൈവാരാധകർ, അവർ സ്വീകരിച്ച മാർഗം യുദ്ധത്തിന്റെ മാർഗമായിരുന്നു. അങ്ങനെ മദീനയെ ആക്രമിക്കാൻ വേണ്ടി മുശ്രിക്കുകൾ പുറപ്പെടുകയും മദീനയുടെ അടുക്കൽ വെച്ച് സംഭവിക്കുകയും ചെയ്ത യുദ്ധമാണ് ഉഹദ് യുദ്ധം എന്നത്. ഉഹദ് എന്നത് മദീനയിലുള്ള ഒരു വലിയ പർവ്വതമാണ്. മദീന, അവിടെ ധാരാളം പർവ്വതങ്ങളും മലകളുമുണ്ട്. അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന പർവ്വത നിരകളാണ് ഉഹദിൻ്റേത്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അതുകൊണ്ടാണ് അതിന് ഉഹദ് എന്ന പേര് വന്നത്. അഹദ് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാണല്ലോ. ഉഹദ് എന്ന പേര് അതിന് വരാനുള്ള കാരണം മറ്റ് പർവ്വതങ്ങളിൽ നിന്ന് അത് വേറിട്ട് നിന്നതുകൊണ്ടാണ്. ഉഹദ് മലക്ക് ഇസ്ലാമിൽ പല ഹദീസുകളിലും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനേകം ഹദീസുകളിൽ ഉഹദ് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്ന ഉഹദൻ ജബലുൻ യുഹിബ്ബുനാ വ നുഹിബ്ബുഹ്. ഉഹദ് മല, ഉഹദ് പർവ്വതം, ആ പർവ്വതം നമ്മെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് മദീനയിൽ താമസിക്കുന്ന മദീനവാസികളെ ഉഹദ് മല ഇഷ്ടപ്പെടുന്നുണ്ട്. വനുഹിബ്ബുഹു, നാം ആ പർവ്വതത്തെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. വലിയ പർവ്വതമാണ് ഉഹദ് പർവ്വത നിരകൾ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നരകത്തിൽ പ്രവേശിക്കുന്ന കുഫാറുകൾ, അവരുടെ കോമ്പല്ലിന്റെ വലുപ്പം ഉഹദ് മലയോളം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും മനുഷ്യന്റെ വലുപ്പം? നരകത്തിൽ പ്രവേശിക്കുന്ന കാഫിർ, അവന്റെ വിർസ്, അവന്റെ കോമ്പല്ല് ഉഹദ് മലയുടെ വലുപ്പം ഉണ്ടായിരിക്കും. ഉഹദ് മല കണ്ടവർക്കറിയാം, അത് വലിയ പർവ്വതമാണ്. അതാണ് ഒരു മനുഷ്യന്റെ പല്ലിന്റെ വലുപ്പമെങ്കിൽ അയാളുടെ വലുപ്പം എന്തായിരിക്കും? അല്ല, ഒരു രാജ്യം ഒന്നാകെ എഴുന്നേറ്റ് നിന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അത്ര വലുപ്പം ഉണ്ടാവും. ഒരു മനുഷ്യൻ ഇന്ത്യ മുഴുവൻ ഒരാള് കടത്തിയിട്ട് കഴിഞ്ഞാൽ, ഒരാൾ ഇന്ത്യയുടെ വലുപ്പം ഉണ്ടെങ്കിൽ എത്ര വലുപ്പം ഉണ്ടായിരിക്കും അയാൾക്ക്? ആ വലുപ്പം ഉണ്ടായിരിക്കും. മനുഷ്യന്റെ മനസ്സുകളിൽ പോലും ചിലപ്പോൾ ചിന്തിച്ചാൽ അത് ഭാവനയിൽ കൊണ്ടുവരാൻ പോലും സാധിക്കുകയില്ല. ശരി, ഉഹദ് മലയുടെ അടുക്കൽ വെച്ചാണ് മുസ്ലിമീങ്ങളും മുശ്രിക്കുകളും തമ്മിലുള്ള ഈ യുദ്ധം സംഭവിക്കുന്നത്. അതിന് കാരണം മക്കയിലെ മുശ്രിക്കുകൾ തങ്ങളുടെ പ്രതാപം തിരിച്ചെടുക്കുന്നതിനു വേണ്ടി മുസ്ലിമീങ്ങളെ എല്ലാ ശക്തിയും സംഭരിച്ചുകൊണ്ട് അടിക്കാൻ തീരുമാനിച്ചതാണ്. അതിനുവേണ്ടി മക്കയിലെ മുശ്രിക്കുകളുടെ നേതാക്കന്മാർ അവർ വലിയ സമ്പാദ്യം സ്വരുക്കൂട്ടിയിട്ടുണ്ട്. ബദർ യുദ്ധം സംഭവിക്കാൻ കാരണമായ ഷാമിലേക്ക് പുറപ്പെട്ട ഒരു കച്ചവട സംഘം, അവർ മക്കയിലേക്ക് തിരിച്ചെത്തിയ സംഭവം ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ബദർ യുദ്ധം ഉണ്ടാകുന്നത് തന്നെ ആ കച്ചവട സംഘത്തെ പിടികൂടാൻ വേണ്ടി പോയി അവർ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അങ്ങനെ അവർ തിരിച്ചു വരുന്ന വഴിക്ക് വീണ്ടും പിടികൂടാൻ ശ്രമിച്ചു, അവർ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ അവർ മക്കയിൽ സുരക്ഷിതരായി തിരിച്ചെത്തിയിട്ടുണ്ട്. അബൂ സുഫിയാനും കൂട്ടരും ആ സമ്പത്തിന്റെ ഉടമസ്ഥരായ ആളുകളെ നേരിട്ട് പോയി കണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ മുതൽ നഷ്ടപ്പെടുത്തുന്നതിനു വേണ്ടി, അത് കൊള്ളയടിക്കുന്നതിനു വേണ്ടിയാണ് മുഹമ്മദ് ശ്രമിച്ചത്. നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അനേകം ആളുകൾ അവനും കൂട്ടരും കൊലപ്പെടുത്തി, അതുകൊണ്ട് പകരം വീട്ടണം. ഈ കച്ചവടത്തിൽ നിങ്ങൾക്ക് ലഭിച്ച ലാഭം മുഴുവൻ ഇതാ മദീനയിലുള്ള മുസ്ലിമീങ്ങളെ തകർക്കുന്നതിനു വേണ്ടി ഞങ്ങൾ ഉരുക്കൂട്ടുന്ന അടുത്ത സൈന്യത്തിന്റെ സഹായത്തിനു വേണ്ടി നിങ്ങൾ തരണം. അങ്ങനെ മക്കയിൽ ഒരു വിഭാഗം നേതാക്കന്മാർ തന്നെ, അവരിൽ പലരുടെയും സഹോദരങ്ങളും കുടുംബക്കാരും ഒക്കെ ബദർ യുദ്ധത്തിൽ മരിച്ചുപോയിട്ടുണ്ട്. അതിന്റെ ദേഷ്യവും വീറും പകയും അവർക്കുണ്ട്. അവരുടെ നേതൃത്വത്തിലുള്ളത് സഫ്വാൻ ഇബ്നു ഉമയ്യയാണ്, അബൂ സുഫിയാനാണ്, അബൂ ജഹലിന്റെ മകനായ ഇക്രിമയാണ്, പിന്നീട് അദ്ദേഹം മുസ്ലിമായി. ഇക്രിമത്ത് ഇബ്നു അബി ജഹൽ, അബൂ സുഫിയാൻ, ഇവർ രണ്ടുപേരും മുസ്ലിമായിട്ടുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ ആളുകളൊക്കെയാണ് മുശ്രിക്കുകൾക്ക് നേതൃത്വം നൽകുന്നത്. അവർ ഷാമിൽ നിന്ന് തിരിച്ചു ലഭിച്ച ഈ വലിയ കച്ചവട ലാഭം മുഴുവൻ മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള യുദ്ധത്തിനു വേണ്ടി, അതിനുള്ള സമ്പാദ്യമായി അതിന് ആയുധങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി ഉപയോഗിച്ചു. അതിൽ 1000 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 50,000 ദീനാറുമുണ്ട്. 50,000 ദീനാറുകൾ അന്നത്തെ കാലഘട്ടത്തിലെ വലിയ സമ്പാദ്യമാണത്. അവരുടെ കയ്യിലുള്ളതെല്ലാം എടുത്ത് മുസ്ലിമീങ്ങളെ തകർക്കാൻ വേണ്ടി അവർ പുറപ്പെടുകയാണ്. അതിനുവേണ്ടി അബൂ സുഫിയാനും കൂട്ടരും മക്കയിലെ മുശ്രിക്കുകളെ കണ്ട്, നേരിട്ട് കണ്ട്, അവരിലെ നേതാക്കന്മാരുടെ ഗോത്ര തലവന്മാരുടെ അടുക്കലൊക്കെ പോയി സംസാരിക്കാൻ തുടങ്ങി. അവർ ഖുറൈശികൾക്കിടയിൽ, മക്കക്കാർക്കിടയിൽ അല്ല, അറബ് നാടുകൾക്കിടയിൽ പോയി മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധത്തിനു വേണ്ടി കോപ്പുകൂട്ടാൻ, ആളുകളെ പ്രേരിപ്പിക്കാൻ, അതിന് ആളെ കിട്ടാൻ വേണ്ടി അവർ കവികളെ നിശ്ചയിച്ചു. എന്നിട്ട് ഈ കവികൾ ഓരോ നാടുകളിൽ പോയി ബദറിൽ മരിച്ചു വീണ അവരുടെ പിതാക്കന്മാരെ സഹോദരന്മാരെ കുറിച്ചുള്ള വിലാപ കാവ്യങ്ങൾ പാടും, ഇവരുടെ മനസ്സിലുള്ള പക വീണ്ടും ആളിക്കത്തിക്കാൻ വേണ്ടി, അങ്ങനെ മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള യുദ്ധത്തിന് പുറപ്പെടുന്നതിനു വേണ്ടി. അങ്ങനെ ധാരാളം പേർ കവികളായി അതിനുവേണ്ടി അവർ പുറപ്പെട്ടു. അറബ് നാടുകളെ മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള ഈ യുദ്ധത്തിൽ ഒരുക്കൂട്ടാൻ വേണ്ടി മക്കയിലെ ഖുറൈശികൾ എല്ലാ വഴികളും സ്വീകരിച്ചു. എന്തിനധികം യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ ഖുറൈശികൾ അവരുടെ ഭാര്യമാരെ ഒപ്പം കൂട്ടി. എന്തിനാണ് അവർ ഭാര്യമാരെ ഒപ്പം കൂട്ടിയത്? 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ഭാര്യമാർ ഖുറൈശികളിലെ പെണ്ണുങ്ങൾ അവർ പാട്ടുപാടും. അവരുടെ പാട്ടുകളിൽ അവർ പറഞ്ഞു, നിങ്ങൾ തോറ്റ് തിരിച്ചു വന്നാൽ ഇനി ഞങ്ങൾ കിടപ്പുറകളിലേക്ക് നിങ്ങളെ അടുപ്പിക്കുകയില്ല, ഇനി നിങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ല, ഒന്നല്ലെങ്കിൽ വിജയിച്ച് തിരിച്ചു വരാം അല്ലെങ്കിൽ മരിച്ചു പോവാ. അങ്ങനെ അവരെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി ഖുറൈശികളിലെ പെണ്ണുങ്ങൾ, വലിയ സ്ഥാനവും ആദരവും ഒക്കെയുള്ള തറവാടികളായ സ്ത്രീകൾ, അവർ യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞില്ല. രണ്ടാമത് അവർ കണ്ട തന്ത്രം എന്തായിരുന്നു? ഒരിക്കലും മുശ്രിക്കുകൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാതിരിക്കാൻ വേണ്ടി അവർ സ്ത്രീകളെ പിന്നിലാക്കി. അവനവന്റെ സ്ത്രീകളെ ശത്രുക്കൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മുശ്രിക്കുകൾ ഓടിപ്പോകാൻ ധൈര്യം കാണിക്കുകയില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഈ ബുദ്ധി അവർക്കുദിച്ചത്. സ്ത്രീകൾ സൈന്യത്തിന്റെ പിന്നിലുണ്ടെങ്കിൽ ഇവരെവിടെ ആക്കിയിട്ട് മക്കയിലേക്ക് തിരിച്ചു പേടിച്ചോടാൻ അവർക്ക് സാധിക്കില്ലല്ലോ. തങ്ങളുടെ സഹോദരിമാരാണ്, ഭാര്യമാരാണ്, ഉമ്മമാരാണ്. അവരെ മുസ്ലിമീങ്ങളുടെ കൈകളിൽ വിട്ടുകൊടുത്തുകൊണ്ട് സ്ത്രീകൾക്കാണെങ്കിൽ ഓടി രക്ഷപ്പെടാനും പറ്റില്ല. അതുകൊണ്ട് എന്തായാലും യുദ്ധത്തിന്റെ മുന്നണിയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി അവരവരുടെ സ്ത്രീകളെയും കൂട്ടിയാണ് ഉഹദ് യുദ്ധത്തിന് പുറപ്പെടുന്നത്. തറവാടികളായ പെണ്ണുങ്ങളെല്ലാം അവരോടൊപ്പമുണ്ട്. അവർ ദഫ് മുട്ടി പാട്ട് പാടുന്നുണ്ട്, കവിതകൾ പാടുന്നുണ്ട്. യുദ്ധത്തിന്റെ പൊതുവായ സേനാനായകൻ അബൂ സുഫിയാൻ ഇബ്നുൽ ഹർബാൻ, അദ്ദേഹം പിന്നീട് മുസ്ലിമായ സഹാബിയാണ് റളിയല്ലാഹു അൻഹു. എന്നാൽ അന്ന് അദ്ദേഹം മുശ്രിക്കുകളുടെ നേതാവാണ്. ഈ യുദ്ധത്തിന് മുശ്രിക്കുകളെ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ നേതാവ് അബൂ സുഫിയാനാണ്. യുദ്ധത്തിന്റെ സേനാനായകനും അബൂ സുഫിയാനാണ്. അവരുടെ കുതിരപ്പടയാളികൾ അവർക്ക് നേതൃത്വം നൽകുന്നത് ഏറ്റവും ചരിത്രം കണ്ട ഏറ്റവും വലിയ സേനാനായകൻ, ഏറ്റവും വലിയ കുതിരപ്പടയാളി, ഏറ്റവും വലിയ യുദ്ധനായകൻ ഖാലിദ് ഇബ്നുൽ വലീദാണ്. അല്ലെ, ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രം അറിയുന്നവർക്കറിയാം, ഉഹദിൽ മുസ്ലിമീങ്ങൾ ഒരു നിലക്കുള്ള പരാജയം അനുഭവിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധി കഴിഞ്ഞാൽ ഖാലിദ് ഇബ്നുൽ വലീദാണ്. അദ്ദേഹത്തിന്റെ ബുദ്ധിയായിരുന്നു. ആ ബുദ്ധി പിന്നീട് ഇസ്ലാമിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിന്റെ രാജ്യത്തിലേക്ക് അതിർവരമ്പുകൾ പലതും, ഇറാഖും മറ്റ് രാജ്യങ്ങളും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഖാലിദ് ഇബ്നു വലീദിന്റെ വാളിന് കീഴിലാണ്. റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് കുതിരപ്പടയാളികളുടെ തലവൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സഹായിയായി ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ ഉണ്ട്. നോക്കി, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പിന്നീട് മുസ്ലിമായിട്ടുണ്ട്. ഇക്രിമ മുസ്ലിമായി, ഖാലിദ് ഇബ്നു വലീദ് മുസ്ലിമായി, അബൂ സുഫിയാൻ മുസ്ലിമായി. ഇവരെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ യുദ്ധത്തിനു വേണ്ടി പുറപ്പെട്ട് തയ്യാറായതിന് നേതാക്കന്മാരായി വന്ന ആളുകളാണ്. അങ്ങനെ അവർ യുദ്ധത്തിന് പുറപ്പെട്ടു. ബനു അബ്ദിദ്ദാർ അവർ തന്നെയാണ് ബദർ യുദ്ധത്തിലും മുശ്രിക്കുകളുടെ പതാക ഏന്തിയത്. ബനു അബ്ദിദ്ദാർ അവരുടെ അടുക്കൽ അബൂ സുഫിയാൻ ചെന്നിട്ട് പറഞ്ഞു, അല്ലേ, പണ്ട് മുതലേ ഖുറൈശികൾ അവരുടെ ചുമതലകൾ വിഭജിച്ചപ്പോൾ ബനു അബ്ദിദ്ദാറിനാണ് യുദ്ധങ്ങളിൽ പതാക ഏന്താനുള്ള ചുമതല കൊടുത്തിട്ടുള്ളത്. അബൂ സുഫിയാൻ അവരുടെ ദേഷ്യം പുറത്തേക്കെടുപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ തവണ പതാക ഏന്തിയപ്പോൾ ഞങ്ങൾക്ക് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി ഒന്നല്ലെങ്കിൽ നിങ്ങൾ പതാക ഏന്താ, അത് മര്യാദക്ക് ഏന്താ, ഇല്ലെങ്കിൽ ആ പതാക ഞങ്ങൾക്ക് തരാം, ഞങ്ങളാ പണി ചെയ്തോണ്ട്. അപ്പോൾ അവർ ദേഷ്യം പിടിച്ചു. പക്ഷെ സുബ്ഹാനല്ലാഹ്, അവർക്കാണ് ഏറ്റവും കൂടുതൽ ഉഹദ് യുദ്ധത്തിൽ പിന്നീട് നഷ്ടമുണ്ടായത്. ബനു അബ്ദിദ്ദാറാണ്, പതാക അവരാണ് ഏന്തിയത്. അബൂ സുഫിയാൻ പരമാവധി എല്ലാവരുടെയും പകയും ദേഷ്യവും ആളിക്കത്തിച്ചുകൊണ്ടാണ് അവരുമായി ഉഹദിലേക്ക് പുറപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഈ കാര്യം അവിടുന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷേ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹിക്ക് കത്തെഴുതി. അദ്ദേഹം പലപ്പോഴും മക്കയിലെ മുശ്രിക്കുകളുടെ സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുതി അറിയിക്കാറുണ്ടായിരുന്നു. എന്നാൽ ചില ആളുകൾ പറയാറുള്ളത് പോലെ, അല്ലെങ്കിൽ ചില വഈഫായ ദുർബലമായ ഹദീസുകളിൽ വന്നതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരനായിരുന്നില്ല അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. അദ്ദേഹം മുശ്രിക്ക് തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് റസൂലുള്ളയോട് വളരെ ഇഷ്ടമുണ്ടായിരുന്നു. അഖബ ഉടമ്പടിയുടെ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അഖബ ഉടമ്പടിയുടെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സംസാരിച്ചത് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് കത്തെഴുതി. മുശ്രിക്കുകൾ ഇവിടെ നിന്ന് യുദ്ധത്തിനായി പുറപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം സൈന്യത്തിലുണ്ട്. മുശ്രിക്കുകൾ ഇവിടെ നിന്ന് മുസ്ലിമീങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് സൈന്യമായി പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് കത്തെഴുതി അയച്ചു. ആ കത്ത് അദ്ദേഹം 3 ദിവസം കൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരാളുടെ കയ്യിൽ കൊടുത്ത് അയാളെ പറഞ്ഞയച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബ മസ്ജിദിലുള്ള സന്ദർഭത്തിലാണ് അവിടത്തേക്ക് കത്തെത്തുന്നത്, അവിടത്തേക്ക് ഈ സന്ദേശം എത്തുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉബൈ ഇബ്നു കഅബിനോട് കത്തിലുള്ളത് വായിക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ റസൂലുള്ളാഹി ഉബൈയിനോട് പറഞ്ഞു, ആരോടും ഇക്കാര്യം പറയേണ്ടതില്ല. റസൂലുള്ളാഹി ഒന്നും പറഞ്ഞില്ല ആരോടും. അങ്ങനെ അവിടുന്ന് മദീനയിലേക്ക് ഖുബ മദീനയുടെ പുറത്താണ്. മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബയിൽ നിന്ന് തിരിച്ചു വന്നു. മദീനയിലെത്തിയതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികളെ വിളിച്ചു കൂട്ടി, എന്നിട്ട് അവിടുന്ന് കൂടിയാലോചന ആരംഭിച്ചു. കൂടിയാലോചന ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളിൽപ്പെട്ട ചിലരെ മദീനയുടെ കാവൽക്കാരായി മദീനയുടെ അതിരുകളിൽ നിശ്ചയിച്ചു. ഏതാണ്ട് 50 വരുന്ന സഹാബികൾ മദീനയുടെ കാവലിനായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ അവിടുന്ന് നിശ്ചയിച്ചു. അതിൽ സഅദ് ഇബ്നു മുആദും ഉസൈദ് ഇബ്നു ഹുദൈറും സഅദ് ഇബ്നു ഉബാദയും റളിയല്ലാഹു അൻഹും അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണത്തിനായി നിശ്ചയിക്കപ്പെട്ടു. ഈ മൂന്നാളുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. റസൂലുള്ളാഹി ഉറങ്ങുന്ന സന്ദർഭത്തിൽ അവർ വീട്ടിന് ചുറ്റും കാവൽ നിൽക്കും. ഈ മൂന്നാളുകൾ സഅദ്, രണ്ട് സഅദ്മാർ, ഒന്ന് സഅദ് ഇബ്നു ഉബാദയും രണ്ട് സഅദ് ഇബ്നു മുആദും മൂന്ന് ഉസൈദ് ഇബ്നു ഹുദൈറും. ഈ മൂന്ന് സഹാബികൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണവുമായി അവർ നിലകൊണ്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളുമായി കൂടിയാലോചിക്കാൻ തുടങ്ങുന്ന ആ വേളയിൽ, അതേ ഏതാണ്ട് ആ സന്ദർഭങ്ങളിലായി, അത് കഴിഞ്ഞ് കുറച്ചു സമയം കഴിയുന്ന സന്ദർഭത്തിൽ തന്നെ മുശ്രിക്കുകൾ അവരുടെ സൈന്യം മദീനയിലേക്ക് എത്തിച്ചേർന്നു. അവർ മദീനയുടെ ഒരു വശത്തുകൂടിയാണ് എത്തുന്നത്. ഉഹദിന്റെ അടുക്കലായി അവർ അവരുടെ സൈന്യത്തിന്റെ താവളം അവിടെയാണ് അവർ സ്വീകരിച്ചത്. അപ്പൊ ഉഹദ് മലയുണ്ട് വലതുഭാഗത്ത്, അവരുടെ വലതുഭാഗത്ത് ഉഹദ് മലയാണ്. അവരുടെ ഇടതുഭാഗത്ത് ജബലു അൽ ഐനൈൻ, പിന്നീട് ജബലുർ റുമാ എന്ന പേരിൽ അറിയപ്പെട്ട മലയുണ്ട്. രണ്ട് വശങ്ങളിൽ ഈ വശം ഒന്നാകെ ഒരു അതിരുപോലെ ഉഹദ് മലയാണ്. വലതുഭാഗം ഒന്നാകെ ഉഹദ് മല നിരന്നു നിൽക്കുകയാണ്. ഇടതുഭാഗത്ത് ഒരു ഉയരമുള്ള സ്ഥലത്തായി ജബലു അറുമാ എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്ന പർവ്വതമുണ്ട്. ഇതിനിടയിലാണ് അവർ അവരുടെ സൈന്യം അതിന്റെ താവളമൊരുക്കിയിട്ടുള്ളത്. അങ്ങനെ ശവ്വാൽ മാസം വ്യാഴാഴ്ച ദിവസമാണ് അവർ മദീനയിലേക്ക് എത്തുന്നത്. ശവ്വാൽ പിന്നെ മാസം വ്യാഴാഴ്ച ദിവസം ശവ്വാലിന്റെ ആദ്യത്തെ ശവ്വാൽ 5 അവർ മദീനയിലേക്ക് എത്തിച്ചേരുന്നത്. ശവ്വാൽ 15 അടുക്കുന്ന സന്ദർഭത്തിലാണ് ഉഹദ് യുദ്ധം നടക്കുന്നത്. അപ്പൊ കുറച്ച് ദിവസം അവർ അവിടെ തമ്പടിച്ച് അവരുടെ സൈനിക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഉഹദിന്റെ അടുക്കലായി അവർ താവളമുറപ്പിച്ചു. മുശ്രിക്കുകൾ ഉഹദ് മലയുടെ അടുക്കൽ എത്തിയിട്ടുണ്ട് എന്ന വിവരം മുസ്ലിമീങ്ങൾക്കിടയിൽ, മദീനക്കാർക്കിടയിൽ പ്രചരിച്ചു. ഇത് കേൾക്കേണ്ട താമസം മുനാഫിഖുകളും യഹൂദന്മാരും ഈ വാർത്തയുമായി ആളുകൾക്കിടയിൽ നടക്കാൻ തുടങ്ങി. ഇതാ സൈന്യം എത്തിയിട്ടുണ്ട്, പേടിപ്പിക്കുന്ന വാർത്തയുമായി ആളുകൾക്കിടയിൽ അവർ നടക്കാൻ തുടങ്ങി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രണ്ടാളുകളെ, രണ്ട് സഹാബികളെ, അനസ് മുഅനിസ്, രണ്ടുപേരും അദ്-ദഫറിയാൻ എന്ന ഫളാത്ത് അദ്-ദഫറിയാൻ എന്ന സഹാബി എന്ന വ്യക്തിയുടെ രണ്ട് മക്കളാണ് അനസ്, അതുപോലെ തന്നെ മുഅനിസ്. ഈ രണ്ടുപേരെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ മുശ്രിക്കുകളുടെ സൈന്യത്തിന്റെ വിവരം അറിയാൻ വേണ്ടി പറഞ്ഞയച്ചു. അവർ തിരിച്ചു വന്നു, റസൂലുള്ളാഹിക്ക് വിവരം അറിയിച്ചു കൊടുത്തു. പക്ഷെ അവർക്ക് കൃത്യമായ എണ്ണം മനസ്സിലായിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബാബ് ഇബ്നുൽ മുൻദിറിനെ വീണ്ടും പറഞ്ഞയച്ചു. അദ്ദേഹം അവർക്കിടയിൽ പോയി അറിയാത്ത രൂപത്തിൽ അവരുടെ എണ്ണം എടുത്തു വന്നു. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുമായി കൂടിയാലോചിച്ചു. അവിടുന്ന് സഹാബികൾക്ക് റസൂലുള്ളാഹി കണ്ട ഒരു സ്വപ്നം അറിയിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഖദ് റഅയ്തു വല്ലാഹു ഖൈറൻ, ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു. ആ സ്വപ്നം നല്ല സ്വപ്നമാണ്, അള്ളാഹു നല്ല ഒരു കാര്യമാണ് കാണിച്ചു തന്നിരിക്കുന്നത്. റഅയ്തു ബഖറൻ തുസ്ബഹ്, ഞാനൊരു പശു അതിനറക്കപ്പെടുന്നതായി കണ്ടു, ഒരു പശുവിനെ അറുക്കുന്നതായി കണ്ടു. വറഅയ്തു ഫീ ദുബാബി സൈഫി സൽമൻ, അതുപോലെ തന്നെ എന്റെ വാളിന്റെ അറ്റത്തായി അതിന്റെ മുനയിലായി ഒരു പൊട്ടു വീഴുന്നത്, എന്റെ വാളിന്റെ മുന പൊട്ടിപ്പോകുന്നത്, അവിടെ ഒരു പൊട്ടൽ വീഴുന്നത് ഞാൻ കണ്ടു. വറായിത്തു അന്നി അദ്ഖൽതു യദീ ഫീ ദിർഇൻ ഹസീന, എന്റെ കൈ ഒരു സുരക്ഷിതമായ പടച്ചട്ടക്കുള്ളിൽ ഞാൻ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ മൂന്ന് കാര്യം കണ്ടിട്ടുണ്ട്. ഒന്ന്, ഒരു പശുവിനെ അറുക്കുന്നതായി കണ്ടു, ഒരു പശു അറുക്കപ്പെടുന്നതായി. രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാളിന്റെ മുന അത് പൊട്ടിപ്പോകുന്നതായി കണ്ടു. മൂന്ന്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈ ഒരു നല്ല പടച്ചട്ടയിൽ, സുരക്ഷിതമായ ഒരു പടച്ചട്ടയിൽ കൈ പ്രവേശിപ്പിച്ചതായി കണ്ടു. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, എന്താണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം? എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത് സ്വപ്നത്തിന്റെ വ്യാഖ്യാനമായി കൊണ്ട്? അങ്ങ് എന്താണ് മനസ്സിലാക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅമ്മൽ ബഖറതു ഫഹിയ നാസു മിൻ അസ്ഹാബി യുഖ്തലൂൻ. ഈ പശു, അത് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ സഹാബികളിൽപ്പെട്ട കുറച്ച് ആളുകളാണ്, അവർ കൊല്ലപ്പെടും, കുറച്ച് സഹാബികൾ കൊല്ലപ്പെടും. وأما السلم الذي رأيت في ذباب سيفي فهو رجل من أهل بيتي يقتل. എന്റെ വാളിന്റെ മുന പൊട്ടിയിരിക്കുന്നത് ഞാൻ കാണുന്നത് അഹ്ലുൽ ബൈത്തിൽപ്പെട്ട, റസൂലുള്ളയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരിക്കാനുണ്ട്, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. وأما وأولت الدرع الحصينة المدينة. ആ പടച്ചട്ട, സുരക്ഷിതമായ പടച്ചട്ട, അതാകട്ടെ ഞാൻ മനസ്സിലാക്കുന്നത് മദീനയാണ്, മദീനയാണ് സുരക്ഷിതമായ പടച്ചട്ട. അറുക്കപ്പെടുന്ന ആ പശുക്കൾ, അല്ലെങ്കിൽ ആ പശു, അത് അതുകൊണ്ടുള്ള ഉദ്ദേശം സഹാബികൾ മരിക്കുന്നതാണ്. എന്റെ വാളിന്റെ മുന പൊട്ടിയതിന്റെ ഉദ്ദേശമായി ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരാൾ മരിക്കും, കൊല്ലപ്പെടും എന്നതാണ്. അതാണ് പിന്നീട് സംഭവിച്ചത്. റസൂലുള്ളയുടെ സഹാബിമാരിൽ പലരും കൊല്ലപ്പെടുകയുണ്ടായി ഉഹദ് യുദ്ധത്തിൽ. റസൂലുള്ളയുടെ അഹ്ലു ബൈത്തിൽപ്പെട്ട സഹാബികളുടെ നേതാക്കന്മാരിൽ ഒരാളായിരുന്ന ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഉഹദ് യുദ്ധത്തിൽ മരണപ്പെട്ടു. അദ്ദേഹം ഉഹദ് യുദ്ധത്തിലാണ് കൊല്ലപ്പെടുന്നത്. മദീനയാകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിത കവചമായി കണ്ടതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ള പറഞ്ഞു, നാം മദീനയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല. യുദ്ധത്തിൽ നാം മദീനയിൽ നിന്ന് പുറത്തേക്ക്, ഉഹദ് മദീനയുടെ പുറത്താണ്, നമ്മൾ അവരുടെ അടുക്കലേക്ക് അങ്ങോട്ട് ചെല്ലുന്നില്ല, മറിച്ച് നാം മദീനയിൽ തന്നെ നിൽക്കും, നമ്മുടെ സ്ത്രീകളെ നാം വീടിന്റെ മുകളിൽ നിർത്തും, എന്നിട്ട് അവർ വന്നു കഴിഞ്ഞാൽ നാം അവരുമായി യുദ്ധം ചെയ്യും, നമ്മുടെ സ്ത്രീകൾ അവരുടെ വീടുകൾക്ക് മുകളിൽ നിന്ന് അവരുടെ നേരെ അമ്പെയ്യും, അങ്ങനെ നമുക്ക് യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ കൃത്യമാക്കാം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അഭിപ്രായം പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞു, മദീനയിൽ നിന്ന് പുറത്തു പോകേണ്ടതില്ല, സ്ത്രീകൾ വീടിന് മുകളിൽ നിന്ന് അമ്പെയ്യട്ടെ, പുരുഷന്മാർ അവർ നേരിട്ട് വരുന്ന സൈന്യത്തെ വാളുകൊണ്ട് നേരിടട്ടെ, മദീനക്ക് പുറത്തേക്ക് നാം പോകേണ്ടതില്ല, കാരണം മദീന നമ്മുടെ പടച്ചട്ടയാണ്. സഹാബികളിൽ പലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അഭിപ്രായത്തോട് യോജിച്ചു. സഹാബികളിലെ വലിയ വയസ്സുള്ള ആളുകൾ, കുറച്ച് പ്രായമുള്ള ആളുകൾ, അവർ എല്ലാവരും തന്നെ എന്ന് പറയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായത്തോട് യോജിച്ചു. എന്തിനധികം മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ അവൻ വരെ ഈ അഭിപ്രായത്തോട് യോജിച്ചു. അവനും പറഞ്ഞു, അഭിപ്രായം നല്ലത്, മദീനയിൽ നിന്ന് പുറത്തു പോകേണ്ടതില്ല, അവരിങ്ങോട്ട് വന്ന് യുദ്ധം ചെയ്യുകയാണെങ്കിൽ യുദ്ധം ചെയ്യട്ടെ, അവർ യുദ്ധം ചെയ്യാതെ തിരിച്ചു പോവുകയാണെങ്കിൽ അങ്ങനെ നാണം കെട്ട് തിരിച്ചു പോയിക്കോട്ടെ എന്ന് അവനും പറഞ്ഞു. സഹാബികളിലെ നേതാക്കന്മാരും പറഞ്ഞു. അവന് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണ്. മറ്റ് സഹാബികൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായത്തോട് യോജിച്ചു. എന്നാൽ സഹാബികളിൽ ബഹുഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം ഈ പറഞ്ഞ കുറച്ചാളുകളുടെ അഭിപ്രായത്തിന് വിരുദ്ധമായിരുന്നു. പ്രത്യേകിച്ച് ബദർ യുദ്ധത്തിന് പങ്കെടുക്കാത്ത ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ബദർ അവർക്ക് നഷ്ടപ്പെട്ടു. ഇനി കൺമുന്നിൽ വന്നു കിട്ടിയിരിക്കുന്ന ശത്രുക്കളെ കയ്യിൽ നിന്ന് വിട്ടുകൊടുക്കാൻ അവർക്ക് മനസ്സ് വരുന്നില്ല, അവിടെ പോയി അവരെ അടിക്കണം. അവർക്ക് ബദർ നഷ്ടപ്പെട്ടതിന്റെ സങ്കടം തന്നെയുണ്ട്. അതുകൊണ്ട് അവരിൽ പലരും പറഞ്ഞു, പ്രത്യേകിച്ച് ബദർ യുദ്ധത്തിന് പോകാത്ത ആളുകൾ, അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, നമ്മൾ അങ്ങോട്ട് പോകണം, എന്നിട്ട് ഒന്നല്ലെങ്കിൽ അവർ യുദ്ധത്തിന് തയ്യാറാകട്ടെ, അല്ലെങ്കിൽ അവർ നാണം കെട്ട് തിരിച്ചു പോകട്ടെ നമ്മൾ ഒരിക്കലും മദീനക്കുള്ളിൽ ഇരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് യുവാക്കൾ, സഹാബികളിൽപ്പെട്ട യുവാക്കൾ, അവരിൽ പലരുടെയും അഭിപ്രായം അള്ളാഹുവിന്റെ റസൂലെ നാം അവരുടെ അടുക്കലേക്ക് പോയി അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യണമെന്നായിരുന്നു. അതുകൊണ്ട് അൻസാരികളിൽപ്പെട്ട ചില യുവാക്കൾ അവർ പറഞ്ഞു, വല്ലാഹി മാ ദുഖില അലൈന ഫീഹാ ഫിൽ ജാഹിലിയ, അള്ളാഹുവിന്റെ റസൂലെ മദീനക്കുള്ളിൽ ജാഹിലിയ കാലഘട്ടത്തിൽ പോലും ഒരാൾ യുദ്ധത്തിന് വന്നിട്ടില്ല, മദീനക്കുള്ളിലേക്ക് വന്നിട്ടില്ല. ഫകൈഫ യദ്ഖുലു അലൈന ഫീഹാ ഫിൽ ഇസ്ലാം, അപ്പൊ പിന്നെ ഞങ്ങൾ മുസ്ലിമീങ്ങളായി നിൽക്കുന്ന കാലഘട്ടത്തിൽ മദീനക്കുള്ളിലേക്ക് ഒരു മുശ്രിക്കിനെ യുദ്ധത്തിന് വേണ്ടി കയറ്റാന്നുള്ളത് ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് റസൂലെ വിട്ടുകൊടുക്കരുത്, ഉഖ്റുജ് ബിനാ ഇലാ അദാഇന, ശത്രുക്കളുടെ അടുക്കലേക്ക് ഞങ്ങളെയും കൂട്ടി നിങ്ങൾ പുറപ്പെടുക. ലാ യറൗന അന്ന ജബുന്ന വദഉഫ്ന, നമ്മൾ പേടിത്തൊണ്ടന്മാരാണ് എന്ന് അവർ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് നബിയെ നമ്മൾ അങ്ങോട്ട് പുറപ്പെടുക നമുക്ക് എന്ന് സഹാബികളിൽപ്പെട്ട ഈ കുറച്ച് ആളുകൾ അവർ പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂല് ഈ അഭിപ്രായത്തോട് യോജിച്ചില്ല. അവൻ പറഞ്ഞു, നബിയെ ഈ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല, നമ്മൾ ഇവിടെ തന്നെ നിൽക്കണം, മദീനയിൽ നിന്ന് പുറത്തു. അവൻ മുന്നേ പറഞ്ഞ അഭിപ്രായം വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളിൽ ബഹുഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം പുറത്തു പോവുക, മദീനക്ക് പുറത്തേക്ക് യുദ്ധത്തിന് പുറപ്പെടുക എന്നതാണെന്ന് മനസ്സിലായപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഷാനുക്കും ഇദൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നമുക്ക് പുറത്തു പോകാം. സഹാബികൾ ബഹുഭൂരി, പ്രത്യേകിച്ച് ഇവർക്ക് ബദർ നഷ്ടപ്പെട്ടതിന്റെ സങ്കടമാണ്. ബദറിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല, അത് അവരുടെ കുറ്റമല്ലായിരുന്നു. പക്ഷേ ഇനി റസൂലുള്ളക്ക് കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് ഞങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടാൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഞങ്ങളുടെ ശൗര്യം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുക്കണം, അവരുടെ സത്യസന്ധത ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള തിടുക്കം. അപ്പോൾ അവർ പറഞ്ഞു, നബിയെ പുറത്തു പോകണം. അപ്പൊ റസൂലുള്ള അവസാനം പറഞ്ഞു, ഷാനുക്കും ഇദൻ, അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യാഴാഴ്ച ദിവസമാണ് എത്തുന്നത്, വെള്ളിയാഴ്ചയായി. റസൂലുള്ള ജുമാ നിസ്കരിച്ചു. അങ്ങനെ അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി പരിശ്രമിക്കാനും യുദ്ധത്തിനു വേണ്ടി തയ്യാറെടുക്കാനും ജുമായിൽ ഉപദേശിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അവരോട് പറഞ്ഞു, നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് വിജയം. അങ്ങനെ ശത്രുവിന് വേണ്ടി തയ്യാറെടുക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന നൽകി. അസ്ർ നിസ്കാരമായി. റസൂലുള്ളാഹി അസ്ർ നിസ്കരിച്ചു വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. സഹാബികൾ എല്ലാവരും മസ്ജിദിൽ എത്തിച്ചേർന്നിട്ടുണ്ട്, യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് എല്ലാവരും വന്നു ചേർന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ സഹാബികളിൽപ്പെട്ട ചില ആളുകൾ സഅദ് ഇബ്നു മുആദും ഉസൈദ് ഇബ്നു ഹുദൈറും ഒക്കെ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ചിരിക്കുന്നു, റസൂലുള്ളക്ക് മദീനക്ക് പുറത്തേക്ക് പോകാൻ ഇഷ്ടമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായതാണ്. വഹുവ അഅലമു ബില്ലാഹി വബിമാ യുരീദ്, അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന് ഇഷ്ടമുള്ളത് എന്താണ് എന്നതിനെ കുറിച്ചും ഏറ്റവും നന്നായ റസൂലുള്ളക്കാണ് അറിയുക. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ കൂടുതൽ റസൂലിന് ഇഷ്ടമില്ലാത്ത അഭിപ്രായം നബിയെ നിങ്ങൾ നിർബന്ധിച്ച് അനുസരിപ്പിച്ചതാണ്, റസൂലുള്ളയെ നിങ്ങൾ നിർബന്ധിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അള്ളാഹുവിന്റെ റസൂല് വഹി ഇറങ്ങുന്ന നബിയാണ്. ഫറദ്ദു അൽ അംറ ഇലൈഹി, അതുകൊണ്ട് നബിയുടെ കൽപ്പന തന്നെ നിങ്ങൾ അനുസരിക്കണം. അപ്പൊ റസൂലുള്ളവരെ പുറത്തേക്ക് കാണുന്നില്ല. അപ്പൊ അവരുടെ ഇടയിൽ കുറച്ച് വർത്തമാനമായി. അങ്ങനെ അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പടച്ചട്ടയും മണ്ണിന് പുറത്തേക്ക് വന്നു. അവിടുന്ന് രണ്ട് പടച്ചട്ട ധരിച്ചിട്ടുണ്ട്, ഒരു പടച്ചട്ട അതിന്റെ മുകളിൽ വേറൊന്ന്. രണ്ട് പടച്ചട്ടകൾ ധരിച്ചുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് തയ്യാറായി പുറപ്പെട്ടത്. അവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവിടുത്തെ കണ്ടപ്പോൾ, റസൂലുള്ളയെ കണ്ടപ്പോൾ സഹാബികൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ ഞങ്ങൾക്കൊരു തെറ്റുപറ്റിപ്പോയതാണ്, അതുകൊണ്ട് റസൂലെ അങ്ങ് ഉദ്ദേശിക്കുന്നത് മദീനയിൽ നിന്ന് പുറത്തു പോകാതിരിക്കാനാണെങ്കിൽ അങ്ങ് അങ്ങനെ തന്നെ ചെയ്യുക, ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല, അങ്ങയുടെ കൽപ്പന അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ അവർ ഉദ്ർ പറയാൻ തുടങ്ങി. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ യംബഗീ ലിനബിയ്യൻ ഇദാ ലബിസ ലഅമ്മതഹു അൻ യദഅഹ ഹത്താ യഹ്കുമ അല്ലാഹു ബൈനഹു വബൈന അദുവിഹി. ഒരു നബി തന്റെ പടച്ചട്ട ധരിച്ചതിന് ശേഷം, തന്റെ യുദ്ധത്തിന്റെ വസ്ത്രം ധരിച്ചതിന് ശേഷം, പിന്നെ ശത്രുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നത് വരെ അത് ഊരിവെക്കുക എന്നത് ഒരു നബിക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് ഇനി നമ്മൾ തയ്യാറെടുത്ത് പുറപ്പെട്ടതാണ്. ഇനി പിന്നോട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അങ്ങനെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചവർ പുറപ്പെട്ടു. റസൂലുള്ളാഹിയുടെ വിളിച്ചു പറയുന്ന ഒരാൾ അയാൾ സഹാബികൾക്കിടയിൽ വിളിച്ചു പറഞ്ഞു. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ അവിടുന്ന് അവിടുത്തെ നേതൃത്വത്തിൽ യുദ്ധത്തിന് പുറപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തർക്കുമായി ഇസ്ലാമിന്റെ പതാക നൽകി. ഔസിന്റെ പതാക, അൻസാറികൾ, ഔസ് ഖസ്റജ് എന്നിങ്ങനെ രണ്ട് വിഭാഗമുണ്ട്. ഔസ് ഗോത്രത്തിന്റെ നേതാവായി ഉസൈദ് ഇബ്നു ഹുദൈറിന്റെ കയ്യിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതാക നൽകി. അതുപോലെ തന്നെ ഖസ്റജിന്റെ പതാകയായി ഹുബാബ് ഇബ്നുൽ മുൻദിറിന് നൽകി. മുഹാജിറുകളുടെ പതാക മുസ്അബ് ഇബ്നു ഉമൈറിന്റെ കയ്യിൽ നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ കാര്യങ്ങൾ നോക്കുന്നതിനു വേണ്ടി അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം എന്ന അന്ധനായ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിക്ക തവണ മദീനയിൽ നിന്ന് പുറത്തു പോകുമ്പോഴും അവിടുന്ന് ഏൽപ്പിച്ചിരുന്ന സഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ മദീനയിലെ നിസ്കാരത്തിന്റെയും മറ്റു കാര്യങ്ങളുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അങ്ങനെ 1000 സഹാബികളുമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെട്ടു. സഹാബികളുടെ നേതാക്കന്മാരായ സഅദ് ഇബ്നു മുആദും സഅദ് ഇബ്നു ഉബാദയും അവർ മുൻപിൽ സൈന്യത്തെ നയിക്കുന്ന ആളുകളായിട്ടുണ്ട്. അവരെല്ലാം പടച്ചട്ട ധരിച്ചുകൊണ്ടാണ്. എന്നാൽ സുബ്ഹാനല്ലാഹ്, ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് അദ്ദേഹം പടച്ചട്ട ധരിക്കാതെയാണ്. ഹംസ റളിയല്ലാഹു അൻഹു രണ്ട് യുദ്ധങ്ങളിലാണ് അദ്ദേഹം പങ്കെടുത്തത്. രണ്ട് യുദ്ധവും ഹംസയുടേതാണ്. ബദറും ഉഹദും ഹംസയുടെ യുദ്ധമാണ്. റളിയല്ലാഹു അൻഹു അദ്ദേഹം മുശ്രിക്കുകൾക്ക് വരുത്തി വെച്ച വിപത്ത്, യുദ്ധത്തിൽ അദ്ദേഹത്തിനോളം ശക്തി ഉണ്ടായിരുന്ന മറ്റൊരാളുണ്ടായിരുന്നില്ല. ബദർ യുദ്ധത്തിലും ഉഹദ് യുദ്ധത്തിലും അത് പ്രകടമായിരുന്നു. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് പറയാറുണ്ടായിരുന്നു, ഹംസയാണ് ബദർ യുദ്ധത്തിൽ ഞങ്ങളെ തകർത്ത് കളഞ്ഞത്. ഉഹദ് യുദ്ധത്തിലും അപ്രകാരം തന്നെയായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ ഹംസയെ കൊലപ്പെടുത്തിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ വഹ്ഷി പറയാറുണ്ടായിരുന്നു, യുദ്ധം ആരംഭിച്ച സന്ദർഭത്തിൽ തന്നെ ഉഹദ് യുദ്ധം ആരംഭിക്കുന്നത് മൽപ്പിടുത്തത്തിലാണ് മുശ്രിക്കുകളുടെ. ഉഹദ് യുദ്ധം ബദർ യുദ്ധം പോലെ തന്നെ ആരംഭിക്കുന്നത് മൽപ്പിടുത്തത്തിലാണ്. വഹ്ഷി പറയാണ്, യുദ്ധം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ആദ്യ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ഇവൻ ആരുണ്ടടാ മൽപ്പിടുത്തത്തിന് എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. ഹംസയാണ് അവനെ നേരിട്ടത്. അവനെ നിലംപരിശാക്കുന്ന രൂപത്തിൽ, അവനെ ഒന്നും അല്ലാതാക്കുന്ന രൂപത്തിൽ ഹംസ അവനെ തകർത്ത് കളഞ്ഞു. വഹ്ഷി തന്നെ ഹംസയെ കൊലപ്പെടുത്തുന്നത് ഒളിഞ്ഞു നിന്നുകൊണ്ടാണ്. വഹ്ഷിയെ ഹംസ കണ്ടിരുന്നു, പക്ഷേ ഇൻഷാല്ലാ സംഭവം നമ്മൾ പിന്നീട് പറയുന്നതാണ്. അപ്പോൾ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന്റെ മേലിൽ ശരീരത്തിൽ പടച്ചട്ടയൊന്നുമില്ല, അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെട്ടിരിക്കുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശൈഖൈൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടുന്ന് സൈന്യത്തെ പരിശോധിക്കാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ ചെറിയ കുട്ടികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞയച്ചു. അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ അങ്ങനെ തിരിച്ചു പറഞ്ഞയച്ചയാളാണ്. അതുപോലെ ബറാ ഇബ്നു ആസിബിനെ റസൂലുള്ളാഹി തിരിച്ചു പറഞ്ഞയച്ചിട്ടുണ്ട്. സഹാബികളിൽ പിൽക്കാലഘട്ടത്തിൽ നേതാക്കന്മാരായി വന്ന പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന പലരും ഉഹദ് യുദ്ധത്തിൽ നിന്ന് തിരിച്ചു പറഞ്ഞയക്കപ്പെട്ട ആളുകളാണ്. കാരണം അന്നവർ ചെറിയ പ്രായമാണ്. 15 വയസ്സുള്ള ആളുകളെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ പങ്കെടുത്ത, ഏറ്റവും ചുരുങ്ങിയ 15 വയസ്സാണ്. 15 വയസ്സിന് മുകളിലുള്ള ആളുകൾ, ഇസ്ലാമിൽ പ്രായപൂർത്തിയാവുന്ന പ്രായങ്ങളിൽ ഒന്ന്, പ്രായപൂർത്തിയാവാനുള്ള അടയാളങ്ങളിൽ ഒന്ന് 15 വയസ്സാവാന്നല്ല, ഇന്നലെ 15 വയസ്സാവുക, മറ്റ് അടയാളങ്ങൾ പറയുമുണ്ട്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 15 വയസ്സിൽ താഴെയുള്ള ആളുകളെ തിരിച്ചു പറഞ്ഞയച്ചു. ആ കൂട്ടത്തിൽ സഹാബികളിൽ ഒരാളെ മാത്രമാണ് 15 താഴെയുള്ള ഒരു സഹാബിയുള്ളത്. ആ കുട്ടിക്ക് അമ്പെയ്ത്തിന് നല്ല കഴിവുണ്ട്. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ ബാക്കി വെച്ചു. അപ്പൊ അവനെ ബാക്കി വെച്ചപ്പോ വേറൊരു കുട്ടി വന്ന്, അവൻ പറഞ്ഞു, എനിക്ക് നബി അവനെ മൽപ്പിടുത്തത്തിൽ തോപ്പിക്കാൻ പറ്റും, അതുകൊണ്ട് എന്നെ നബിയെ നിങ്ങൾ ഉൾപ്പെടുത്തണം. അപ്പൊ റസൂലുള്ള രണ്ടുപേരെയും വിളിച്ചിട്ട് മൽപ്പിടുത്തം നടത്താൻ പറഞ്ഞു. അപ്പൊ ഇവ മറ്റൊന്നെ തറയിൽ കൂത്തി. അങ്ങനെ റസൂലുള്ളാഹി അവനെയും കൂട്ടി. ഈ രണ്ടുപേരാണ് 15 വയസ്സിൽ താഴെയുള്ള രണ്ടാളുകൾ, ബാക്കി എല്ലാവരും 15 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള ആളുകളാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അശൈഖൈൻ എന്ന സ്ഥലത്ത് തന്നെ അവിടുത്തെ സൈന്യം തമ്പടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 50 ആളുകളെ, 50 സഹാബികളെ ഈ സൈന്യത്തിന്റെ കാവലിനായി ഏൽപ്പിച്ചു. അവർ ഈ സൈന്യത്തെ ചുറ്റിക്കൊണ്ട് എപ്പോഴും ഉണ്ടായിരിക്കും. 50 ആളുകൾ സൈന്യത്തെ സംരക്ഷിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിശ്ചയിച്ചു. അങ്ങനെ ഇരിക്കെ ഈ സന്ദർഭത്തിൽ, യുദ്ധത്തിൽ, അത് നേരെ കൺമുന്നിൽ കാണുന്ന ഈ സന്ദർഭത്തിലാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന മുനാഫിഖുകളുടെ നേതാവ് അവൻ തിരിച്ചു പോകുന്നത്. അവൻ തിരിച്ചു പോകാൻ ഒരു ന്യായവും കണ്ടെത്തി. അവൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ അഭിപ്രായം ഇതാ നിങ്ങൾ സ്വീകരിച്ചില്ല. നിങ്ങൾ എടുത്തിരിക്കുന്ന അഭിപ്രായം കുറച്ച് മദീനയിലുള്ള കുറച്ച് യുവാക്കളുടെ അഭിപ്രായമാണ്. പ്രായമുള്ള കാരണവന്മാരായ ഞങ്ങളുടെ അഭിപ്രായം നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്തിനാണ് വെറുതെ ഇവിടെ വന്ന് യുദ്ധം ചെയ്യുന്നത്? ഞങ്ങൾ എന്തിനാണ് വെറുതെ ഇവിടെ വന്ന് നാണം കെടുന്നത്? ഞങ്ങൾ തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലും കൂട്ടരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾക്കിടയിൽ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങി. അവർക്ക് പിന്നിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്, ജാബിർ ഇബ്നു അബ്ദുല്ലയുടെ പിതാവിന്റെ പേരെന്താണ്? അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം. അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ ആദ്യം മരിക്കുന്ന സഹാബിയാണ്.